إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمان بطا ستي وشاسي غلي ستي وشاسي نغلي حريث بن قبيصة رحمه الله أدهم ريكورد جينا حديث الكانام أدهم ريك مدينة التي أدهم ريكيانا അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഫസഅൽതുല്ലാഹ അൻ യർസൂഖനി ജലീസൻ സാലിഹൻ എനിക്കൊരു നല്ല കൂട്ടുകാരനെ അള്ളാഹു നൽകണമെന്നുള്ള കാര്യം ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു നല്ലൊരു കൂട്ടുകാരൻ കൂടെയിരിക്കാൻ സഹവസിക്കാൻ എനിക്കൊരു നല്ല കൂട്ടുകാരനെ കിട്ടണമെന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു അങ്ങനെ അദ്ദേഹം മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയിരിക്കുകയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഹുറൈസ് ഇബ്നു ഖബീസ റഹിമഹുല്ലാ പറഞ്ഞു ഇന്നി സഅൽതുല്ലാഹ അൻ യർസുഖനി ജലീസൻ സാലിഹൻ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്കൊരു നല്ല കൂട്ടുകാരനെ കിട്ടണം എന്നുള്ള കാര്യം ഫഅല്ലിംനി ഹദീസൻ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് താങ്കൾ എനിക്കൊരു ഹദീസ് പഠിപ്പിച്ചു തരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് താങ്കൾ കേട്ട ഒരു ഹദീസ് എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് ഹുറൈസ് ഇബ്നു ഖബീസ റഹിമഹുല്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയാണ് ആരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത 5000-ൽ കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ സഹാബിയാണ് ഹദീസ് വിജ്ഞാനത്തിൽ വലിയ അറിവുള്ള മഹാനായ സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിൽ നിന്ന് കേട്ട ഹദീസിന്റെ ശേഖരത്തിൽ നിന്ന് ഹുറൈസ് ഇബ്നു ഖബീസ റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസ് ഇപ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഹദീസാണ് ഒരുപാട് ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ അറിയാം അദ്ദേഹം ഈ വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തെരഞ്ഞെടുത്ത ഹദീസ് അദ്ദേഹം പറയുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടിരിക്കുന്നു എന്താണ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത് ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ ഖിയാമത്തു നാളിൽ ഒരു അടിമ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം മിൻ അമലിഹി അവന്റെ സൽകർമ്മങ്ങളിൽ നിന്ന് അവന്റെ കർമ്മങ്ങളിൽ നിന്ന് ഒരു അടിമ ഖിയാമത്തു നാളിൽ ആദ്യം ഹിസാബിന് വിധേയമാകുന്ന ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാകുന്ന ഒന്നാമത്തെ കാര്യം സ്വലാത്തുഹു അവന്റെ നിസ്കാരമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫൈൻ സലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ ആ നിസ്കാരം ശരിയായാൽ അത് കൃത്യമായി നിർവഹിക്കേണ്ട രൂപത്തിൽ നിർവഹിക്കേണ്ട സമയത്ത് കൃത്യമായി അതിന്റെ നിബന്ധനകളോടുകൂടി ഖുശൂഓടുകൂടി സുജൂദും റുക്ഉഉം പൂർത്തിയാക്കിക്കൊണ്ട് കൃത്യമായി ഏറ്റവും നല്ല രൂപത്തിൽ അത് നിർവഹിച്ചാൽ ആ നിസ്കാരം നന്നായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി വിജയിച്ചിരിക്കുന്നു അവന് വലിയ വിജയമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ ക്ലിയർ ആണെങ്കിൽ അവൻ ശരിയാണെങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൈൻ ഫസദത് ഫഖദ് ഖാബ വഖസിർ എന്നാൽ ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആ നിസ്കാരം ആരുടേത് മോശമായോ നിസ്കാരം വളരെ മോശമാണ്, നിസ്കാരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് കൃത്യമായ സമയത്തല്ല നിർവഹിക്കുന്നത്, അതിന് കൃത്യതയില്ല, അതുപോലെ തന്നെ ഒരുപാട് പോരായ്മകളുണ്ട്, നിസ്കാരം കേടായിപ്പോയ നിസ്കാരമാണ് എങ്കിൽ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു, അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കുന്നു, അവന് വലിയ നഷ്ടമാണ് സംഭവിച്ചത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പഠിച്ച ഒരുപാട് ഹദീസുകളിൽ നിന്ന് ഇദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം തെരഞ്ഞെടുത്ത ഹദീസ് ഈ പറഞ്ഞിട്ടുള്ള ഹദീസാണ്. നിസ്കാരത്തിന്റെ മഹത്വം വ്യക്തമാക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഹദീസ്. ഈ ഹദീസിന്റെ തന്നെ വ്യത്യസ്തമായ റിവായത്തുകളിൽ നമുക്ക് ഇപ്രകാരം കൂടി കാണാൻ സാധിക്കും. ഫൈൻ ഖുബിലത് സ്വലാത്തുഹു ഖുബില മിൻഹു സഅയു അമലി, ഒരു തന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിച്ചാൽ അവന്റെ ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കും. വൈൻ റുദ്ദത് അലൈഹി സ്വലാത്തുഹു റുദ്ദ അലൈഹി സഅയു അമലി, അവന്റെ നിസ്കാരം തള്ളപ്പെട്ടാൽ അള്ളാഹു സ്വീകരിക്കാതെ പോയാൽ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ അള്ളാഹു തള്ളിക്കളയും, അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നിസ്കാരം എന്ന് പറയുന്ന മഹച്ചരമായ ഉമ്മഹാതുൽ ഇബാദ, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ഇബാദത്തായ, ഏറ്റവും ഖൈറായ ഇബാദത്തായ നിസ്കാരം, അത് കേവലം ആ നിസ്കാരത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ആ നിസ്കാരം ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് നിർവഹിക്കാൻ സാധിച്ചാൽ ബാക്കിയുള്ള അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുകയാണ്. എന്നാൽ ആ നിസ്കാരത്തിന് പോരായ്മകളുണ്ടെങ്കിൽ ബാക്കിയുള്ള അമലുകളെയും അത് ബാധിക്കുകയാണ്. അതിന്റെ സ്വീകാര്യതയെ, നമ്മൾ ചെയ്യുന്ന ഒരുപാട് അമലുകളുണ്ടല്ലോ, ആ അമലുകൾ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ നമസ്കാരം ശരിയാകേണ്ടതുണ്ട്, നമ്മുടെ നിസ്കാരം ശരിയാകേണ്ടതുണ്ട് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൌരവത്തിൽ ചിന്തിക്കേണ്ട, നിരന്തരം ചിന്തിക്കേണ്ട, നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന, നിർബന്ധമായി ചെയ്യേണ്ട ഇബാദത്താണല്ലോ നിസ്കാരം എന്ന് പറയുന്നത്. സഹോദരങ്ങൾ, അത് ശരിയായാൽ മാത്രമാണ് നമ്മുടെ മറ്റു അമലുകൾ അള്ളാഹു സ്വീകരിക്കുക. അതിന് പ്രശ്നമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട കർമ്മം അത് നിസ്കാരം തന്നെയാണ്, സംശയമില്ല. എത്ര എത്ര ഫളായിലുകളാണ് നിസ്കാരത്തിൽ പറയപ്പെട്ടിട്ടുള്ളത്, ഒരുപാട് ഖുതുബകളിൽ നമ്മൾക്കത് വിശദീകരിക്കാം. അത്രയേറെ ഫളായിലുകൾ അള്ളാഹുവിന്റെ കിതാബിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും പറന്നു കിടക്കുന്ന വിഷയമാണ്. റസൂൽ എത്രയാണ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെ കുറിച്ച് മഹാന്മാരായ സഹാബികൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. എത്രയാണ് സഹാബത്ത് റസൂലിന്റെ നിസ്കാരത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ വിവരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്, വിശാലമായ വിഷയമാണ്, ഒരുപാട് മേഖലകളുള്ള ഒരു വിഷയം, ഏറ്റവും വിശാലമായ, വലിയൊരു വിശാലതയുള്ള വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ള നിസ്കാരം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ ആ നിസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കി, അതിന്റെ ഗൌരവം മനസ്സിലാക്കി, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി, നമ്മളെല്ലാവരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു മുഹാസബത്തുൻ നഫ്സ്, ഒരു ആത്മവിചാരണ നടത്തുകയും എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ളത് വഅമൂദുഹു അസ്സലാ, ഈ ഇസ്ലാമിന്റെ നടുംതൂൺ, ദീനിന്റെ നടുംതൂൺ എന്ന് പറയുന്നത് നിസ്കാരമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് നിസ്കാരം എന്നതിൽ ഒരാളും തർക്കിക്കേണ്ട വിഷയമില്ല. റസൂൽ അത്രമേൽ ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച സംസാരങ്ങൾ ധാരാളമാണ്. വിശുദ്ധ ഖുർആൻ അതിലുള്ള പരാമർശങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട്. നിസ്കാരത്തെ കുറിച്ച് അള്ളാഹു തആല വിശുദ്ധ ഖുർആൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ എന്നല്ല, മുൻ സമുദായത്തിൽ, മുൻ അമ്പിയാക്കന്മാർക്കും നിസ്കാരം എന്ന് പറയുന്ന മഹത്തരമായ ഇബാദ ശറഅക്കപ്പെട്ടിരുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ നസ്സുള്ള കാര്യമാണ്. മുമ്പുള്ള പ്രവാചകന്മാർക്കും ഈ നിസ്കാരം എന്ന് പറയുന്ന അമൽ അത് ശറഅക്കപ്പെട്ടിരുന്നു. അതിന്റെ രൂപത്തിൽ വ്യത്യാസമുണ്ടായിരിക്കാം, എങ്കിലും നിസ്കാരം എന്ന് പറയുന്ന ഇബാദ മുൻ സമുദായത്തിലും ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മഹത്വങ്ങളുള്ള, പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് ഈ പറഞ്ഞിട്ടുള്ളത്, നിസ്കാരം എന്ന് പറയുന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ സഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ ഒരുപാട് ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. സഹാബത്ത് ഉപദേശം തേടി വരുമ്പോ പലപ്പോഴും റസൂലുള്ള നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സഹാബി വന്ന്, ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, എനിക്കൊരു ഉപദേശം നൽകണം, അത് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നൽകണം, എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടപ്പോ ഒരാൾ വന്നിട്ട് പറയും എന്നെ ഉപദേശിക്കണം. ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. ഒന്നാമത്തെ കാര്യം നിസ്കാരത്തെ സംബന്ധിച്ചു തന്നെയാണ്. റസൂലുള്ള പറയുകയാണ്, ഇദാ ഖുംത ഫീ സലാതിക്, നീ നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ, ഫസല്ലി സലാത മുബദ്ദിഇൻ, ഇവിടെ നിന്ന് ദുനിയാവിൽ നിന്ന് വിട പറയുന്നവനെ പോലെ നിസ്കരിക്കണം. ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്, എനിക്കൊരു അടുത്ത നിസ്കാരത്തിന് ഇനി അവസരമില്ല, അതുപോലെയാണ് നിസ്കരിക്കേണ്ടത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരം നന്നാക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ നിസ്കാരമാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത് എന്ന ബോധത്തോടു കൂടി നിസ്കരിച്ചാൽ നമുക്ക് ആ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കും. നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് കൂടുതൽ ഭയഭക്തി ലഭിക്കാൻ അത് കാരണമാകും. യാതൊരു സംശയം, റസൂലുള്ള പഠിപ്പിച്ച കാര്യമാണ്, നീ നിസ്കരിക്കുമ്പോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നവരെ പോലെ ഇത് തന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ബോധത്തോടു കൂടിയാണ്, ആ ഒരു ചിന്തയോടുകൂടിയായിരിക്കണം നീ നിസ്കരിക്കേണ്ടത് എന്നാണ് റസൂലുള്ള അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തെ കാര്യം, വലാ തകല്ലം ബികലാമിൻ തഅതിറു മിൻഹു ഗദാ, നീ സംസാരിക്കുമ്പോ ശ്രദ്ധിക്കണം. നീ ഒരു സംസാരം സംസാരിക്കുമ്പോ നീ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിന്റെ സംസാരം നീ നാളെ അവനോട് മാപ്പ് പറയേണ്ട രൂപത്തിലുള്ള ഒരു സംസാരം നിർവഹിക്കരുത്. നാളെ പിറ്റേന്ന് മാപ്പ് പറയേണ്ട രൂപത്തിലുള്ള ഒരു സംസാരം നടത്തരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നും അല്ലെന്നും എടുത്തു ചാടി പറഞ്ഞു, നാളെ അവനോട് മാപ്പ് ചോദിക്കുന്ന അവസ്ഥയും ഉണ്ടാകരുത്. അങ്ങനെയുള്ള സംസാരം നീ നടത്തരുത്. നാളെ പിറ്റേന്ന് മാപ്പ് പറയേണ്ട, മാപ്പ് ചോദിക്കേണ്ട ഒരു കലാം നീ സംസാരിക്കരുത്. സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് റസൂലുള്ള നാവിനെ സൂക്ഷിക്കണമെന്ന കാര്യം രണ്ടാമതായി ഉപദേശിച്ചു. ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തെ സംബന്ധിച്ച് തീർച്ചയായും നിരാശപ്പെടണം. മറ്റുള്ളവരുടെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നടക്കരുത്. നീ കനാഴ്ചയുള്ളവനാകണം, സംതൃപ്തിയുള്ളവനാകണം. മറ്റുള്ളവർക്ക് അത് ലഭിച്ചിട്ടുണ്ട്, അവന് സമ്പത്ത് ലഭിച്ചിട്ടുണ്ട്, അവർ വലിയ മുതലാളിയാണ്, അവനെപ്പോലെ എനിക്കും ഉണ്ടാകണമെന്ന ചിന്തനക്കുണ്ടാകരുത്. നീ മറ്റുള്ളവരുടേത് ആഗ്രഹിക്കരുത്. നീ കനാഴ്ചയോടുകൂടി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നിനക്ക് സാധിക്കണമെന്നാണ് മൂന്നാമത്തെ ഉപദേശമായി നൽകിയിട്ടുള്ളത്. സഹോദരങ്ങളെ, റസൂലുള്ളവിടെ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം നിസ്കാരത്തിന്റെ കാര്യം തന്നെയാണ്. ഇങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മരണസമയത്തും റസൂലിന് പറയാനുള്ളത് നിസ്കാരത്തെ സംബന്ധിച്ചായിരുന്നു. റസൂലിന്റെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാൻ സാധിക്കും. റസൂലിന്റെ അവസാനത്തെ വസിയത്ത് എന്തിനെ കുറിച്ചായിരുന്നു? അന്നഹു കാന ആമ്മതു വസിയത്തി നബിയില്ലാഹി തആല ഇൻദ മൗതിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്ത് റസൂലിന്റെ വസിയത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ വസിയത്ത് ഈ പറഞ്ഞതായിരുന്നു. അസ്സല അസ്സല വമാ മലകത് അയ്മാനുക്കും, അസ്സല അസ്സല വമാ മലകത് അയ്മാനുക്കും. റസൂലുള്ളത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. റസൂലുള്ള സംസാരിച്ച ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം റസൂലുള്ള പറഞ്ഞ വർത്തമാനം ഈ പറഞ്ഞിട്ടുള്ളതാണ്, നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിസ്കാരത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തിയ കാര്യങ്ങളും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ജീവിതകാലം നിസ്കാരത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പഠിപ്പിച്ചു, ഉപദേശിച്ചു. മരണസമയത്തും റസൂലുള്ളാഹിക്ക് പറയാനുള്ളത് നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, അത്രമേൽ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണല്ലോ റസൂലുള്ള സഖറാത്തിന്റെ അവസ്ഥയിലും ഒരു റിവായത്തിൽ കാണാൻ സാധിക്കും, റസൂലിന്റെ തൊണ്ടക്കുഴിയിലെത്തിയിട്ടുണ്ട് മരണം. ആ സമയത്താണ് റസൂലുള്ളാഹ് അസ്സല അസ്സല എന്ന് പറഞ്ഞത്. ഒരു റിവായത്തിൽ കാണാൻ സാധിക്കും, അത്രയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഇബാദത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ശക്തമായ രൂപത്തിൽ നമ്മൾ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പക്ഷെ നിർവഹിക്കുന്നുണ്ടാകും. നമ്മുടെ കൂട്ടത്തിൽ നിസ്കാരത്തെ സംബന്ധിച്ച് ഈ നിസ്കാരം എന്ന് പറയുന്ന വിഷയത്തിൽ ആളുകൾ വ്യത്യസ്ത കോലത്തിലാണ്. ഈ പള്ളിയിലിരിക്കുന്ന ആളുകൾ തന്നെ ഞാനടക്കം നിസ്കാരത്തെ സമീപിക്കുന്നതും നമ്മുടെ നിസ്കാരവും വലിയ ഏറ്റവ്യത്യാസങ്ങൾ ഉണ്ടാകും. നിസ്കാരത്തോടുള്ള സമീപനം തന്നെ വ്യത്യസ്തമായിരിക്കും. ആളുകൾക്ക് മൊത്തത്തിൽ നിസ്കാരത്തിനോടുള്ള സമീപനം വ്യത്യസ്തമായ രൂപത്തിലാണ്. മുസ്ലിം നാമധാരികൾ പോലും, പേരുകൊണ്ട് മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആളുകൾ പോലും നിസ്കാരം ഉപേക്ഷിക്കുന്നവരുണ്ട്, തീരെ നിസ്കരിക്കാത്തവർ. നിസ്കരിക്കുന്നവർ തന്നെ കൃത്യമായി അത് പാലിക്കാത്തവർ, ഇടക്ക് നിസ്കാരം ഒഴിവാക്കുന്നവർ, തീരെ നിസ്കരിക്കാത്തവരുണ്ട്. അവന്റെ ജീവിതത്തിൽ നിസ്കരിക്കാനല്ല, നിസ്കരിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ എത്രയോ കാലമായി നിസ്കരിച്ചിട്ടില്ല. വേറെ ചില ആളുകൾ ഇടക്ക് നിസ്കരിക്കുന്നു, വേറെ ചില ആളുകൾ മിക്ക സമയത്ത് നിസ്കരിക്കും, എങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ നിസ്കാരം അവനിങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്ത കോലത്തിലാണ് സഹോദരങ്ങൾ. ഈ പറഞ്ഞ വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, പൂർണ്ണമായി നിസ്കാരം ഒഴിവാക്കിയവൻ, ഇടക്ക് നിസ്കാരം ഒഴിവാക്കുന്നവൻ, മിക്ക സമയത്തും നിസ്കാരം ഒഴിവാക്കുന്നവൻ, അവര് കാഫിറുകളാണ്. പേര് മുഹമ്മദ് അഹമ്മദായിട്ട് കാര്യമില്ല, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് തെളിവുകളുടെ പിൻബലമുള്ള കാര്യം അവൻ കാഫിറാണ്. ഒരാൾ കാഫിറായി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നല്ല, അവനോട് പിന്നെ സലാം പോലും പറയാൻ പറ്റില്ല, അവനെ മുസ്ലിങ്ങളുടെ മഖ്ബറയിൽ മറവാടാൻ പറ്റില്ല, അവനുമായി വിവാഹബന്ധം പാടില്ല, അവൻ അനന്തരാവകാശം സ്വീകരിക്കാൻ അവരിൽ നിന്ന് എടുക്കപ്പെടാതെ പാടില്ല. അത്രയും ഗുരുതരമായ വിഷയമാണ്. നമ്മൾ കാഫിർ എന്ന് പറയുമ്പോൾ വെറുതെ കേട്ടുപോയാൽ പോരെ. സഹോദരങ്ങളെ, ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഉണർത്തിയത് മാത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഉപേക്ഷിച്ചു, എന്തെങ്കിലും ഒരു ഇടക്കിടക്ക് നിസ്കാരം ഉപേക്ഷിച്ചാൽ മതി, ഞാൻ ഇടക്കൊക്കെ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇടക്ക് നിസ്കാരം ഒഴിവാക്കിയവന്റെ വിധിയും അവൻ കാഫിറാണ് എന്നുള്ളത് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ അഹ്ദു ലദീ ബൈനനാ വബൈനഹുമുസ് സലാ, നമ്മൾക്കും അവർക്കും ഇടയിലുള്ള കരാർ വ്യത്യാസം നിസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫറ, ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ തന്നെ പറഞ്ഞില്ലേ, ബൈന റജുലി വബൈനൽ കുഫ്രി വശ്ശിർക്കി തർക്കുസ് സലാ, നിസ്കാ ഒരു മനുഷ്യന്റെയും കുഫ്റിന്റെയും ഷിർക്കിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവൻ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ള കാര്യമാണ്. ഒരുത്തൻ നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ കുഫ്രിലാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് വിഷയം. മറ്റു കർമ്മങ്ങൾ ഒഴിവാക്കുന്നത് പോലെയല്ല. ഒരുത്തൻ നോമ്പ് ഒഴിവാക്കി, ഹജ്ജ് അവൻ സാധിച്ചിട്ടും അവൻ ചെയ്യുന്നില്ല, സകാത്ത് കൊടുക്കുന്നില്ല, അവൻ അലസത കൊണ്ടാണ് അല്ലെങ്കിൽ അവന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അത് തന്നെ ഒഴിവാക്കിയതെങ്കിൽ അതിന്റെ പേരിൽ അവൻ കാഫിറാകുന്നില്ല. നിസ്കാരം ഒരുത്തൻ മടി കൊണ്ട് ഒഴിവാക്കിയാലും, അത് നിർബന്ധമില്ല എന്ന വിശ്വാസത്തോടുകൂടി ഒഴിവാക്കിയാലും അവൻ കാഫിറാണ്. പ്രബലമായ അഭിപ്രായം അതാണ് സഹോദരങ്ങളെ. നിസ്കാരം നിർബന്ധമല്ല എന്ന് വിശ്വസിച്ചവർ കാഫിറായി, സംശയമൊന്നുമില്ല. സകാത്ത് നിർബന്ധമല്ല എന്ന് വിശ്വസിച്ചാൽ, അങ്ങനെ ഒരുത്തം കൊടുക്കുന്നില്ലെങ്കിൽ അവൻ കാഫിറാണ്, സംശയമില്ല. അത് കാരണം ഖുർആനിന്റെയും അതുപോലെ തന്നെ ഹദീസുകളുടെ നസ്സിനെയാണ് അവൻ നിഷേധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾക്ക് അലംഭാവമുണ്ടെങ്കിൽ, ഏതെങ്കിലും അല്ല സന്ദർഭങ്ങളിൽ, കല്യാണ സമയത്തോ സൽക്കാര സമയത്തോ മറ്റു ഫംഗ്ഷനുകളുള്ള സമയത്തോ നിസ്കാരം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അവൻ കാഫിറാണ്, അവൻ കുഫറിലേക്കാണ് എത്തിയിട്ടുള്ളത്. സഹാബത്തിനെ കുറിച്ച് താബിഈകൾ വിശദീകരിക്കുന്ന കാണാം, സഹാബത്തിന്റെ കൂട്ടത്തിൽ അവരൊരൊറ്റ അമലെ ഉപേക്ഷിച്ചാൽ കുഫറാകുമെന്ന് വിശ്വസിച്ച ഒരൊറ്റ അമലേ ഉള്ളൂ, അത് നിസ്കാരം. നിസ്കാരം ഉപേക്ഷിച്ചാൽ കുഫറാണ് എന്നാണ് സഹാബത്ത് ഒന്നടങ്കം വിശ്വസിച്ച കാര്യം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലാ ഇസ്ലാമ ലിമൻ തറക സ്സലാത, നിസ്കാരം ഉപേക്ഷിച്ചവൻ ഒരു ഇസ്ലാമും ഇല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ലം യുസല്ലി ഫലാ ദീന ലഹു, നിസ്കരിക്കാത്തവന് ദീനേ ഇല്ല എന്നാണ് ഇബ്നു മസ്ഊദ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. നിസ്കരിക്കാത്തവന് ദീനേ ഇല്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. സഹാബത്തതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരിക്കെ അദ്ദേഹത്തിന്റെ ഗവർണർക്ക് എഴുതിയ കത്തിൽ ഇപ്രകാരം കാണാം. ഭരണാധികാരികൾക്ക് എഴുതുകയാണ്, ഗവർണർമാർക്ക് എഴുതി കൊടുക്കുകയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇന്ന അഹമ്മ ഉമൂരികും ഇൻദി അസ്സലാ, നിങ്ങളുടെ കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും സുപ്രധാനമായ കാര്യം എന്റെ അടുത്ത് നിസ്കാരം തന്നെയാണ്. ഗവർണർമാർക്ക് എഴുതിവിടുകയാണ്. ഫമൻ ഹഫിളഹ ഹഫിള ദീനഹു, ആരെങ്കിലും ആ നിസ്കാരം സൂക്ഷിച്ചാൽ അവൻ അവന്റെ ദീനിനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ആരെങ്കിലും അത് നഷ്ടപ്പെടുത്തിയാൽ അവൻ അവന്റെ ദീനിനെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന രൂപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഗവർണർമാർക്ക് കത്തെഴുതിയിരുന്നു എന്നുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല സഹോദരങ്ങളെ, ഇതിന്റെ ഗൗരവം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് ഹദീസുകൾ ഇത് വിശാലമായി കിടക്കുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഹാഫള അലൈഹ കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ. നിസ്കാരത്തിന്റെ കാര്യം ഒരുത്തൻ കൃത്യമായി ശ്രദ്ധിച്ചാൽ നാളെ ഖിയാമത്ത് നാളിൽ അവനൊരു പ്രത്യേക പ്രകാശം ഉണ്ടാകും. ആ നിസ്കാരം അവന് അനുകൂലമായ ഒരു പ്രമാണമായിരിക്കും. അവന് ഖിയാമത്ത് നാളിൽ ആ നിസ്കാരം ഒരു രക്ഷയായിരിക്കും. എന്നാൽ വമല്ലം യുഹാഫിള അലൈഹ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധയില്ലാത്തവനാണ് എങ്കിൽ, ലം യകുല്ലഹു നൂറുൻ, അവനൊരു പ്രകാശം ഉണ്ടായിരിക്കുകയില്ല, അവൻ ഇരുട്ടിലായിരിക്കും. വലാ ബുർഹാനുൻ വലാ നജാത്ത്, അവന് രക്ഷയില്ല, അവന് അനുകൂലമായ ഒരു പ്രമാണവും ഉണ്ടായിരിക്കുകയില്ല. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, വകാന യൗമൽ ഖിയാമതി മഅ ഫിർഔന വഹാമാന വഖാറൂന വഉബയ് ബിനി ഖലഫ്, ആരെ കൂടെയായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരികളായ കാഫിറുകളായ ഫിർഔനിന്റെ കൂടെ, അതുപോലെ തന്നെ ഖാറൂനിന്റെ കൂടെ, ഹാമാനിന്റെ കൂടെ, ഉബയ് ബിനി ഖലഫിന്റെ കൂടെ, ഇവരൊക്കെ കാഫിറുകളുടെ കൂട്ടത്തിലെ പ്രമുഖന്മാരാണ്. അവരുടെ കൂടെയായിരിക്കും നിസ്കരിക്കാത്തവരുണ്ടാവുക എന്നല്ല പറഞ്ഞു, നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധയില്ലാത്തവരെന്നാണോ പറഞ്ഞത്? നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ ഇടക്കൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷേ അത് കൃത്യമായി നിർവഹിക്കാത്തവൻ ആരുടെ കൂടെയാണ്? ഫിർഔനിന്റെ കൂടെ, ഹാറൂ ഹാമാനിന്റെ കൂടെ, അതുപോലെ തന്നെ ഹാമാനിന്റെ കൂടെ, ഖാറൂനിന്റെ കൂടെ, ഉബയ് ബിനു ഖലഫിന്റെ കൂടെ, ആരൊക്കെയായിരുന്നു ഇവരെന്നറിയോ? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതാ, ഫിർഔൻ അയാൾ ഒരു ഭരണാധികാരിയായിരുന്നു, നമുക്കറിയാം. ഖാറൂൻ എന്ന് പറയുന്നത് വലിയ പണക്കാരനായിരുന്നു. ഹാമാൻ എന്ന് പറയുന്നത് വലിയ നേതൃത്വമുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഉബയ് ബിനു ഖലഫ് എന്ന് പറഞ്ഞ ഒരു കച്ചവടക്കാരനായിരുന്നു. ഉലമാക്കൾ ഈ ഹദീസിന്റെ ഒരു ഫായിദയായി പറയുന്നത് കാണാം, പലപ്പോഴും നിസ്കാരത്തിൽ തടസ്സം ഒന്നുകിൽ അവന്റെ അധികാരമായിരിക്കും, അല്ലെങ്കിൽ അവന്റെ സമ്പത്തായിരിക്കും, അല്ലെങ്കിൽ അവനുള്ള നേതൃത്വമായിരിക്കും, അല്ലെങ്കിൽ അവന്റെ കച്ചവടമായിരിക്കും. ഈ നാല് വിഷയത്തിലും ഏറ്റവും ധിക്കാരികളായിട്ടുള്ള ആളുകളുടെ കൂടെയായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. തന്റെ കച്ചവടമാണ് അവന്റെ നിസ്കാരത്തിൽ പ്രയാസമെങ്കിൽ, അവന്റെ നിസ്കാരത്തിൽ കൃത്യത സൂക്ഷ്മത പാലിക്കാൻ അവന് തടസ്സം അവന്റെ കച്ചവടമാണെങ്കിൽ, ഉബയ് ബിനു ഖലഫ് എന്ന കാഫിറായ വൃത്തികെട്ട കച്ചവടക്കാരന്റെ കൂടെയായിരിക്കും നാളെ പരലോകത്ത് അവനുണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമ്പത്താണ്, സമ്പത്ത് കൊണ്ടുള്ള അഴിഞ്ഞാട്ടമാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവന് ശ്രദ്ധിക്കാൻ പറ്റാത്തതെങ്കിൽ അവൻ തീർച്ചയായും ആരുടെ കൂടെയായിരിക്കും? സഹോദരങ്ങളെ, ഖാറൂൻ എന്ന് പറയുന്ന അഹങ്കാരിയായ പണക്കാരന്റെ കൂടെയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വിഷയം ചെറിയ കാര്യമല്ല, വലിയ 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 കാര്യമാണ്. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ തീരെ നിസ്കരിക്കാത്ത ആളുകൾ ഒരു ഭാഗത്ത്, ഇനി നിസ്കരിക്കുമ്പോൾ തന്നെ സമയം പാലിക്കാത്ത ആളുകൾ, അഞ്ചു വസ്തു നിസ്കാരം രാത്രി ഒന്നിച്ചടിക്കുന്ന ആളുകളുണ്ട്, ഖളാ എന്ന് പറയുന്ന മസ്അല പറഞ്ഞുകൊണ്ട്, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞതാ, നിസ്കാരത്തിനൊരു സമയമുണ്ട്, സമയം നിർണയിക്കപ്പെട്ടിട്ടുള്ള നിർബന്ധ ഇബാദത്താണ് നിസ്കാരം. ആ സമയം അവൻ പാലിക്കേണ്ടതുണ്ട്. റസൂലുള്ള പറഞ്ഞില്ലേ, സല്ലി സ്വലാത ലിവഖ്തിഹ, അബൂ ദർദി അല്ലാഹു അനിനോട് പറഞ്ഞ, നീ നിസ്കാരത്തിന്റെ സമയത്ത് നിർവഹിക്കണം. നിസ്കാരത്തിനൊരു സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നിർവഹിക്കണം. അങ്ങനെ സമയം പാലിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. വേറെ ചില ആളുകൾ അവരിങ്ങനെ സമയത്തിന്റെ അവസാന സമയത്ത് അവർ നിസ്കരിക്കുക, അസറക്കാണ് അതിന്റെ അവസാന സമയത്ത്, ഏത് നിസ്കാരത്തിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുക അവർക്ക് തോന്നൂല, അതിങ്ങനെ നീട്ടി നീട്ടി അവസാന എന്തെങ്കിലുമൊക്കെ ചെയ്യും. റസൂലുള്ള പറഞ്ഞ തിൽക സലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിഖിന്റെ നിസ്കാരമാണ് റസൂലുള്ള പറഞ്ഞത്. അവസാന സമയത്തേക്ക് ഇങ്ങനെ കാച്ചുകൊണ്ടുപോവുക, എന്നിട്ട് അവസാനം എന്തോ ഒരു കാക്ക കൊച്ചുന്നത് പോലെ നിർവഹിച്ച് അങ്ങ് തുമഅനീനത്തില്ലാതെ അച്ചടക്കമില്ലാതെ നിസ്കരിക്കുന്ന അവസ്ഥ, ആ നിസ്കാരത്തെ കുറിച്ചാണ് തിൽക സലാത്തുൽ മുനാഫിഖ്, മുനാഫിഖിന്റെ നിസ്കാരം, കപട വിശ്വാസികളുടെ നിസ്കാരം എന്ന് റസൂലുള്ള പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആ നിസ്കാരത്തെ സംബന്ധിച്ചാണ്. അതിൽ അവർക്ക് അള്ളാഹുവിനെ കൂടുതലൊന്നും ഓർക്കാൻ കഴിയൂല. റസൂൽ തന്നെ പറഞ്ഞു, ലാ യദുഖുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീല, അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാർ വെറുതെ ഒരു കടമ തീർക്കുകയാണ്, വെറുതെ കടമ തീർക്കുകയാണ്. വേറെ ചില ആളുകളുണ്ട്, അവരെ സംബന്ധിച്ചാണ് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതുപോലെ ഇങ്ങനെ അവസാന സമയത്ത് ഒരു എന്തൊക്കെ ഒരു കടമ തീർക്കുന്നത് പോലെ നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞില്ലേ, മുഫസ്സിറുകൾ വിശദീകരിച്ചത് ഇതാണ്. അവർ നിസ്കരിക്കും, അവർ അതിന്റെ അവസാന സമയത്ത് നിസ്കരിക്കുക, സമയം പാലിക്കാൻ അവർക്ക് പറ്റൂല. ഇനി നിർവഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധ ഉണ്ടാകൂല. വേറെ ചില ആളുകൾ നിസ്കരിക്കും അഞ്ചു വക്തും, പക്ഷെ മടിയന്മാരായി അലസന്മാരായിട്ട് നിസ്കരിക്കാം, അതും മുനാഫിക്കിന്റെ ലക്ഷണമാണ്. അള്ളാഹു തആല പറഞ്ഞില്ല അവർ നിസ്കാരത്തിൽ നിന്ന് മടിയന്മാരായിട്ടാണ് നിൽക്കുക? അവർ ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ്. അള്ളാഹിനെ കുറച്ചേ അവർ ഓർക്കുള്ളൂ. നിസ്കാരത്തിൽ തന്നെ അള്ളാഹിനെ കുറച്ച് ഫുള്ള് ദുനിയാവിന്റെ ചിന്തകളുമായിട്ടായിരിക്കും നിസ്കരിക്കാം. അത് മുനാഫിക്കളുടെ ലക്ഷണമായിട്ട് അള്ളാഹു തആല പറഞ്ഞതാണ്. വേറെ ചില ആളുകൾ നിസ്കാരം ഒരു നിസ്കാരത്തിൽ ഒരു അച്ചടക്കം ഉണ്ടാകൂല, അച്ചടക്കത്തോടുകൂടി നിസ്കരിക്കാന്നുള്ള നിർബന്ധമാണ്. ഒരാൾ അച്ചടക്കമില്ലാതെ അന്ന് നിസ്കരിച്ച ആളുടെ നിസ്കാരം ബാത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ചു എന്ന ഒരാളോട് പറഞ്ഞത് ഇർജ, നീ പോയി എന്ത് ചെയ്യണം, ഫസല്ലി ഇന്നക ലം തുസല്ലി, നിസ്കരിച്ചിട്ടില്ല, നീ വീണ്ടും മടക്കി നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പൊ വെറുതെ ഒരു വ്യായാമം എന്ന നിലക്ക് എന്തെങ്കിലും ഒരു നാല് റക്അത്ത് മൂന്നര റക്അത്ത് രണ്ടര റക്അത്ത് എന്ന് കുത്തിമറിഞ്ഞത് കൊണ്ടൊന്നും നിസ്കാരമാവുകയില്ല സഹോദരങ്ങളെ. ഇത് വളരെ ബോധപൂർവം തയ്യാറെടുപ്പോടുകൂടി മാനസികമായി നമ്മൾ ഒരുങ്ങി തയ്യാറായി നിർവഹിക്കേണ്ട ഒരു കർമ്മം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള നിസ്കാരം. അതിനൊരു ഒരുക്കുണ്ടാകണം. നിങ്ങൾ നോക്കി, നമ്മൾ മുമ്പൂടെ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിന് എത്ര നിസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. നിസ്കാരത്തിന് മുമ്പുള്ള ഒരുപാട് കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വുളു ചെയ്ത് ഓരോ കാലടിക്കും പുണ്യവും അതുപോലെ തന്നെ ദറജയും ഉയർത്തപ്പെട്ട് നിസ്കാരത്തിലേക്ക് വരുന്നു. നിസ്കാരത്തെ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ അവൻ നിസ്കാരത്തിലാണെന്ന് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞാൽ അതിന്റെ ദിക്റുകൾക്കുള്ള ഒരുപാട് ശ്രേഷ്ഠതകൾ. നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നാൽ മലക്കുകൾ അവന് വേണ്ടി ഇങ്ങനെ അല്ലാഹുമ്മ ഗുഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള കർമ്മങ്ങൾ, വുളു, വുളുവിന്റെ ശ്രേഷ്ഠത എത്രയാണ്, നമ്മൾ കൈ കഴുകുമ്പോ കൈകൊണ്ട് ചെയ്ത തിന്മകൾ ആ വുളുവിലൂടെ ആ വെള്ളത്തിന്റെ കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് എന്ന് റസൂലുള്ള. അങ്ങനെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് മുമ്പും ശേഷവുമുള്ള കർമ്മങ്ങൾക്ക് തന്നെ വമ്പിച്ച പ്രതിഫലമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നിസ്കാരത്തിന്റെ പ്രതിഫലം എന്തായിരിക്കും? നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നതിന്റെ പ്രതിഫലമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊരു കടമ തീർക്കുക എന്ന നിലക്ക് നിർവഹിച്ചത് കൊണ്ടൊരു കാര്യമില്ല. നമ്മളിതിന്റെ മഹത്വം, ഗൗരവം, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ നമ്മുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്, സഹിഹായ റിവായത്താണ്. ഇന്ന റജുല ലാ യുസല്ലി 60 സനതൻ. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ റസൂലുള്ള പറഞ്ഞതായിട്ടും റിവായത്തുണ്ട്, ഒരു മനുഷ്യൻ 60 വർഷം നിസ്കരിക്കുന്നു, 60 വർഷം. വലാ തുഖബലു മിൻഹു സലാത്തുൻ, പക്ഷെ 60 വർഷം നിസ്കരിച്ചിട്ടും ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെടുന്നില്ല. അബൂ ഹുറൈറയുടെ സംസാരം കേട്ട് ആളുകൾക്ക് വലിയ ബേജാറായി. കൈഫ ദാലിക്, 60 വർഷം നിസ്കരിച്ചിട്ടും, 60 വർഷം നിസ്കരിക്കാതിരിക്കുന്ന ആളല്ല, 60 വർഷവും കൃത്യമായി നിസ്കരിച്ചാണ്, പക്ഷെ ഒരു നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കുന്നില്ല. എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ലാ യുതിമ്മു റുകുഅഹ വലാ സുജൂദഹ വലാ ഖിയാമഹ വലാ ഖുസൂഅഹ. അവൻ റുക്കു ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പൂർത്തിയായി ചെയ്യുന്നില്ല. സുജൂദ് ചെയ്യുന്നുണ്ട്, അത് പൂർത്തിയായി ചെയ്യുന്നില്ല. അവൻ നിൽക്കുന്നുണ്ട്, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. വലാ ഖുസൂഅഹ, നിസ്കാരത്തിൽ അവന് ഭയഭക്തി അവന് ലഭിക്കുന്നില്ല. ഇങ്ങനെ നിസ്കരിച്ച അവന്റെ 60 വർഷത്തെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. സഹോദരങ്ങൾ, നമ്മളൊക്കെ 5 വർഷം നിസ്കരിക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ ശരിക്കും നമ്മുടെ നിസ്കാരത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണം. എന്താ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ? 60-70 വർഷവും നിസ്കരിച്ചിട്ട് ഒരു നിസ്കാരം പോലും അള്ളാഹു കബൂൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളേക്ക് വലിയ നഷ്ടക്കാരുണ്ടോ? നിസ്കരിക്കാതെ നടന്നവരും നമ്മൾ ഒരുപോലെയാകുക. സഹോദരങ്ങൾ, വല്ലാത്ത നഷ്ടമായിരിക്കും അത്. നമ്മൾ നമ്മുടെ നിസ്കാരത്തിന് ഒരുപാട് പോരായ്മകളുണ്ട് എന്നുള്ളതൊരു സത്യം. ഒരുപാട് പോരായ്മകളുണ്ട്. പല വിഷയങ്ങളിലൂടെ ചിന്തിക്കുമ്പോൾ നിസ്കാരത്തിന്റെ സമയം, കൃത്യത, ജമാഅത്തായി നിർവഹിക്കുന്ന കാര്യം, ഇനി നിസ്കാരത്തിലേക്ക് നിന്നാൽ തന്നെ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്ത, ശ്രദ്ധ കിട്ടാത്ത അവസ്ഥ, ഭയഭക്തി ലഭിക്കാത്ത അവസ്ഥ ഒക്കെ ഇങ്ങനെ പല കോണുകളിലൂടെ ചിന്തിക്കുമ്പോൾ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താന്ന് നമ്മൾ ചിന്തിക്കണം. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പറഞ്ഞത് കാണാം, യാതി അലാ നാസി സമാൻ, ജനങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട്, യുസല്ലൂന വഹും ലാ യുസല്ലൂൻ, അവർ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അവർ നിസ്കരിക്കുന്നില്ല, നിസ്കരിക്കും പക്ഷെ അവർ നിസ്കരിക്കുന്നില്ല. വൈനി ലാ തഖൗഫു അൻ യകൂന സമാൻ ഹുവ ഹദ സമാൻ, അദ്ദേഹം പറയുന്നു ആ കാലഘട്ടം ഞാൻ ജീവിക്കുന്ന കാലഘട്ടമാണോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോവുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്ര രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച, രണ്ടാം നൂറ്റാണ്ടിൽ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഉത്തമ തലമുറയിൽ ജീവിച്ച അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പറയുകയാണ്, ആ കാലഘട്ടം ഈ ഞാൻ ജീവിക്കുന്ന കാലഘട്ടമാണോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ, ഒരു 1000 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അതിനുശേഷവും. അപ്പൊ നമ്മുടെ നിസ്കാരം കണ്ട എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അപ്പൊ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കരിക്കുന്നില്ല, അതാണ് നമ്മുടെ അവസ്ഥ. നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട് പേരിന്, പക്ഷേ റസൂലുള്ള സല്ലു കമാ റഅയ്തു മൂനി ഉസല്ലി എന്ന് റസൂലുള്ള പഠിപ്പിച്ച നിസ്കാരത്തിലേക്ക് നമ്മുടെ നിസ്കാരം എത്തുന്നുണ്ടോ എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നിസ്കാരത്തിന് എന്തൊക്കെ പോരായ്മുണ്ട് എന്നുള്ളത് നമുക്കിങ്ങനെ മനസ്സിലാക്കി. നമ്മൾ ചില തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ എത്ര നന്നാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ചില തിന്മകൾ നമ്മുടെ വിടാതെ കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ നിസ്കാരം ശരിയായിട്ടില്ല എന്നാണ്. കാരണം അല്ലാഹു പറഞ്ഞതാണ് ഇന്ന സ്വലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, തീർച്ചയായും നിസ്കാരം തിന്മകളെ തൊട്ട് തടയുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, തിന്മ ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, വൻപാപങ്ങൾ ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ലോട്ടറി എടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, വ്യഭിചരിക്കുന്നുണ്ട്, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, കാതുകൊണ്ടുള്ള വ്യഭിചാരം, മ്യൂസിക് കേൾക്കുന്നുണ്ട്, ഹറാമായ കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. നമ്മൾ 5 വർഷം നിസ്കരിക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്താ? ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ എന്ന് പറഞ്ഞത് അല്ലാഹു തആലയാണ്. അല്ലാഹു സത്യമല്ലാതെ പറയുകയില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിസ്കരിച്ചിട്ടും നമ്മൾ തിന്മയിൽ തുടരുന്നുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം വേണ്ട പോലത്തെ നിസ്കാരമല്ല. ഒരാൾ വന്ന് റസൂലിനോട് പരാതി പറഞ്ഞു, അയാൾ രാത്രി നിസ്കരിക്കുന്നതാണ്, പക്ഷേ രാവിലെ അയാൾ മോഷ്ടിക്കും. അയാളുടെ പ്രശ്നം എന്താണ്? രാത്രി നിസ്കരിച്ചു, രാവിലെ അയാൾ കക്കും, അയാൾ കളവ് നടത്തും. റസൂലുള്ള പറഞ്ഞു, ഇന്നഹു സയൻഹാഉമാ തഖൂൽ, അയാൾ നിസ്കാരം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അയാൾ മോഷണം എന്ന് പറയുന്ന തിന്മ നിർത്തുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിസ്കാരം ശരിയായ മോഷണം നിർബന്ധമായിട്ടുള്ള നിർത്തേണ്ടി വരും എന്ന് റസൂലുള്ള മറുപടി പറഞ്ഞു. അപ്പൊ നമ്മുടെ നിസ്കാരം വളരെ ശരിയായിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള തിന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ തിന്മകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ നിസ്കാരത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഒരേ സ്വപ്നിൽ ഇരിക്കുന്ന 10 ആൾ ഒരു സ്വപ്നിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അല്ലാഹു ഒരുപോലെയുള്ള പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ളത്, പ്രതിഫലത്തിൽ വ്യത്യാസം ഉണ്ടാകും. റസൂലുള്ള പറഞ്ഞില്ലേ നിസ്കാരത്തിന്റെ 10ൽ 1 പ്രതിഫലം ലഭിക്കുന്ന ആളുകൾ ഉണ്ടാകും, 9ൽ 1, 8ൽ 1, 7ൽ 1, 6ൽ 1, അതുപോലെ തന്നെ 3ൽ 1 ഒക്കെ പറഞ്ഞ് പകുതി വരെ കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ടാകും. ഒരേ സ്വപ്നിൽ നിന്ന് ഒരേ കർമ്മങ്ങൾ ചെയ്തവരാണ്. എവിടെയാണത് വ്യത്യാസപ്പെടുന്നത്? അവിടെ ഖുശൂഇനനുസരിച്ചാണ്, ഭയഭക്തിക്കനുസരിച്ചാണ്. ഒരു ഇമാമിന്റെ കീഴിൽ നിന്ന് നിസ്കരിക്കണം, എല്ലാവരും ഒരേ സമയം ഒരേ കർമ്മങ്ങളാണ് ചെയ്യുന്നത്, പക്ഷെ പ്രതിഫലത്തിൽ വ്യത്യാസം. അപ്പൊ എവിടെയാണ് ഈ പ്രതിഫലത്തിന്റെ വ്യത്യാസം കിടക്കുന്നത്? നമ്മുടെ നിസ്കാരത്തിന്റെ റൂഹിലാണ്. എന്താണ് നിസ്കാരത്തിന്റെ റൂഹ്? നിസ്കാരത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് ഖുശൂആണ്, ഭയഭക്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഭയഭക്തി എന്നുള്ളത്, അതുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ പലരും, 5 വർഷം നിസ്കരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ഈ ഭക്തിയുടെ വിഷയത്തിൽ, ഖുശൂഇന്റെ വിഷയത്തിൽ, നിസ്കരിക്കാൻ എന്ന വേറെ എന്തൊക്കെയോ ചിന്തിക്കാം. സലാം കൂട്ടുന്നതേ അറിയുള്ളൂ, തക്ബീർ കെട്ടിയ ഓർമ്മ, പിന്നെ സലാം കൂട്ടുമ്പോ അറിയുന്നത് നിസ്കാരം കഴിക്കുന്നത്, അത്രയും അത്രമേൽ അശ്രദ്ധ. എന്താ പ്രശ്നം? ഖുശൂഇന്റെ പ്രശ്നമാണ്, ഖുശൂ ലഭിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. സഹോദരങ്ങളെ, ആ ഖുശൂ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അതിനുള്ള മാർഗങ്ങൾ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. قد افلح المؤمنون الذين هم في صلاتهم خاشعون. سوره المؤمنون നമുക്ക് പരിചയമുള്ള സൂറത്താണ്. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അവരുടെ ഒന്നാമത്തെ ഗുണമായി പറഞ്ഞത് എന്താണ്? الذين هم في صلاتهم خاشعون, അവർ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്, ഖുശൂഉള്ളവരാണ്. ആ ഭക്തി നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ വരുന്ന അടുത്ത ഞായറാഴ്ച, മറ്റന്നാള് നമ്മുടെ ഇവിടെ ഈ പള്ളിയിൽ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസവും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത മറ്റന്നാളത്തെ വിഷയം ഈ പറഞ്ഞ വിഷയം, അത് നമ്മളൊക്കെ സ്വന്തം ഉദ്ദേശിച്ചുകൊണ്ട് വെച്ച പരിപാടിയാണ്. ഞാനടക്കം നമ്മളുടെ നിസ്കാരത്തിന് നന്നാക്കാൻ വേണ്ടി, നിസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കാൻ എന്ന വിഷയമാണ് നമ്മൾ അടുത്ത ഞായറാഴ്ചത്തെ ക്ലാസ്സായി വെച്ചത്. അത് നമ്മുടെ നിസ്കാരത്തെ കുറിച്ചുള്ള പോരായ്മ മനസ്സിലാക്കി കൊണ്ട് വെച്ചത്, നമ്മൾക്ക് എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണത്. അതുകൊണ്ട് നമ്മളത് അതിൽ പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ നമ്മുടെ നിസ്കാരത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഖുശു ലഭിക്കും, അങ്ങനെ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. ആ ആയത്തിന്റെ അതിങ്ങനെ പറഞ്ഞു സത്യവിശ്വാസികളുടെ ഗുണം പറഞ്ഞു അവസാനം അല്ലാഹു തആല പറയുന്നത് ഒമ്പതാമത്തെ ആയത്തിൽ വല്ലദീനഹും അലാ സലവാതിഹിം യുഹാഫിളൂൻ, വീണ്ടും നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, അവർ നിസ്കാരത്തിന്റെ കാര്യം കൃത്യമായി ശ്രദ്ധിക്കുന്നവരാണ് എന്ന് വീണ്ടും അല്ലാഹു പറഞ്ഞു. സത്യവിശ്വാസിയുടെ ഗുണം ആദ്യം പറഞ്ഞ നിസ്കാരത്തിലെ ഖുശുആണെങ്കിൽ അവസാനം വീണ്ടും പറഞ്ഞു നിസ്കാരത്തെ കുറിച്ച്, അതിൽ തന്നെ നിസ്കാരത്തിന്റെ മഹത്വമുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരം ലഭിച്ച ആളുകൾ, അനന്തരം എടുക്കുന്ന ആളുകൾ. എന്താണ് അവർ അനന്തരം എടുക്കുന്നത്? സമ്പത്തല്ല, അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫിഹാ ഖാലിദൂൻ, സ്വർഗത്തിലത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണല്ലോ അൽ ഫിർദൗസ്, അത് അനന്തരമായി ലഭിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളുള്ളവർ എന്നാണ്. അതിന്റെ ആദ്യത്തെ ഗുണം പറഞ്ഞത് നിസ്കാരത്തിലെ ഖുശു, അവസാനത്തെ ഗുണം നിസ്കാരത്തിൽ കൃത്യത പാലിക്കുക എന്നുള്ളതാണ്. ആദ്യം അവസാനം പറഞ്ഞ നിസ്കാരത്തെ കുറിച്ചാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഫിർദൌസ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തണമെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാകേണ്ടതുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഈ രൂപത്തിലുള്ള വിശുദ്ധ ഖുർആനിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ, മഹാന്മാരായ സലഫുകൾ പഠിപ്പിച്ച കാര്യങ്ങൾ, അവരവരുടെ ജീവിതത്തിലൂടെ കാണിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നിസ്കാരത്തിൽ പാലിച്ച് നമ്മുടെ നിസ്കാരം ഏറ്റവും നല്ല രൂപത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യൂനസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാ അവസാനിപ്പിക്കാൻ, അദ്ദേഹത്തിന്റെ ഉദ്ധരണി നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഉദ്ധരണിയാണ്. രണ്ട് കാര്യങ്ങൾ യൂനസ് ഇബ്നു ഉബൈദ് എന്ന് പറഞ്ഞ മഹാനായ താബിഈയാണ്, സഹാബത്തിൽ ജീവിച്ച വ്യക്തിയാണ്. അതേപോലെ ഖസ്ലതാനി, രണ്ട് കാര്യങ്ങൾ, ഇദാ സലഹത് സലഹതാ മിനൽ അബ്ദി സലഹ മാ സിവാഹുമാ മിൻ അംരി, ആ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ നന്നായി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നന്നാവും. അയാളുടെ ജീവിതത്തിൽ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി, അതൊന്ന് സ്വലാത്തു, അവന്റെ നിസ്കാരമാണ്. നിസ്കാരം വളരെ പെർഫെക്റ്റ് ആയി അയാൾക്ക് നിസ്കരിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ വലിസാനുഹു, അവന്റെ നാവ്, ഈ നാവും നിസ്കാരം പോലെ തന്നെ നാവിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ, ഒരാളെയും കുറ്റം പറയില്ല, ഒരാളെ കുറിച്ചും കളവ് പറയില്ല, ആവശ്യമില്ലാത്ത സംസാരമല്ല, അങ്ങനെ നാവിനെ സൂക്ഷിക്കുന്നു. നിസ്കാരം വളരെ പെർഫെക്റ്റ് ആണ്, അവന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾക്ക് ഇതിൽ രണ്ടിലും പ്രശ്നം ഉണ്ടാകും, നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടി, നമ്മുടെ നാവിന്റെ വിഷയത്തിൽ നമ്മുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖ് തന്നെയാണ് ഇതിൽ പ്രധാനം. നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നമ്മൾ എപ്പോഴും പറയേണ്ട കാര്യമാണ്. തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അതിനുവേണ്ട പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. അപ്പൊ അള്ളാഹു അതിനുള്ള തൗഫീഖ് എളുപ്പം അള്ളാഹു നൽകും. അള്ളാഹു തആല അതിനുള്ള എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ച റൂഹുള്ള നിസ്കാരം നിർവഹിക്കുന്ന നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കാണിച്ച് അള്ളാഹു നാളെ അൽ ഫിർദൌസ് എന്ന് പറയുന്ന പദവി ലഭിക്കുന്ന ആ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.